എതിർപ്പുകളെ നേരിടേണ്ടി വരുമ്പോൾ നാം എപ്രകാരം പ്രതികരിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവത്തെ, വ്യക്തിത്വത്തെ വിലയിരുത്തുവാൻ കഴിയുന്നത്. നാം എസ്രായയുടെ പുസ്തകമാണല്ലോ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചെറിയ പുസ്തകത്തിലെ രണ്ടാമത്തെ പ്രധാന ഭാഗത്തേക്കാണ് നാം ഇന്നത്തെ പഠനത്തിലൂടെ വരുന്നത്. ബാബേൽ പ്രവാസത്തിൽ നിന്നും സെരുബാബേലിൻ്റെ നേതൃത്വത്തിൽ യെരുശലേമിലേക്ക് മടങ്ങി വന്ന യഹൂദന്മാരെ കുറിച്ചാണ് ആദ്യത്തെ 6 അധ്യായങ്ങളിൽ നാം കണ്ടത്. ഏകദേശം 50,000 യഹൂദന്മാർ ഈ പറഞ്ഞ സമയത്ത് ബാബേൽ വിട്ടുപോരുകയുണ്ടായി. ഈ യഹൂദന്മാർ പ്രവാസികളായി പോകുവാൻ ഇടയായ കാരണം നാം ഇതിനു മുൻപ് ചിന്തിച്ചിരുന്നല്ലോ. അവർ നിരന്തരമായി അന്യദൈവങ്ങളെ ആരാധിക്കുന്ന ആരാധനയിലേക്ക് തിരിയുകയും ദൈവത്തോട് മത്സരിക്കുകയും ചെയ്തതിനാൽ ദൈവം അവർക്ക് നൽകിയ ശിക്ഷയാണ് ഈ അടിമത്തം, ബാബേൽ പ്രവാസം. അതുമാത്രമല്ല, ദൈവം മോശയിലൂടെ നൽകിയ ന്യായ പ്രമാണം യഹൂദന്മാർ അനുസരിച്ചില്ല. എല്ലാ 7 വർഷവും ശബത്തു വർഷമായി ആചരിക്കണം, നിലത്ത് കൃഷിയൊന്നും ചെയ്യരുത് എന്നുള്ള നിയമം അവർ ലംഘിച്ചു. അത് അത്ര പ്രധാനപ്പെട്ട കാര്യമൊന്നുമല്ല എന്നവർ ചിന്തിച്ചിരിക്കും. 1 വർഷവും കൂടി കൃഷി ചെയ്താൽ അത്രയും വിളവ് ലഭിക്കില്ലേ എന്നായിരുന്നു അവരുടെ വാദം. ദൈവത്തിൻ്റെ ന്യായ പ്രമാണം ലംഘിച്ചിട്ടും ദൈവം ഒന്നും ചെയ്യുന്നില്ല, തങ്ങൾക്ക് രക്ഷപ്പെടാം എന്നത്രേ ആ ജനം കരുതിയത്. എന്നാൽ ദൈവം പറഞ്ഞു, ദേശത്തു നിന്നും 70 വർഷത്തേക്ക് ഞാൻ നിങ്ങളെ വെളിയിലാക്കുവാൻ പോവുകയാണ്. അങ്ങനെ നിലത്തിന് ലഭിക്കാതിരുന്ന ശബത്തു വർഷങ്ങൾ അതിന് ലഭിക്കും. ദേശം 70 വർഷത്തേക്ക് വിശ്രമിക്കുകയും പുതുക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ തൻ്റെ ജനം മടങ്ങി വരുവാൻ ദൈവം അവരെ അനുവദിച്ചു. എന്നാൽ ബാബേലിൽ ഉണ്ടായിരുന്ന യഹൂദന്മാർ എല്ലാവരും മടങ്ങിപ്പോകുന്നില്ല. പലരും അവിടെ സൗകര്യമായി താമസിക്കുവാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. സ്വന്തമായി വീട് വെച്ചു, കുഞ്ഞുങ്ങളെയൊക്കെ അവിടെ പഠിപ്പിക്കാൻ തുടങ്ങി. ഇനിയും ഇപ്പോൾ എന്തിന് സ്വന്തം ദേശത്തേക്ക് പോകണമെന്ന ചിന്തയോടെ അവർ ഇപ്പോൾ ബാബേലിൽ തന്നെ കഴിയുവാനായിട്ടുള്ള ശ്രമത്തിലാണ്. എന്നാൽ പ്രവാസികളായി ബാബേലിൽ താമസിച്ചിരുന്ന യഹൂദന്മാരുടെ ഇടയിൽ വേറൊരു ഉണർവുണ്ടായി. എസ്ര രണ്ടാമതൊരു കൂട്ടത്തെ യെരുശലേമിലേക്ക് നയിച്ചു. എസ്ര ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനാകുന്നുവെങ്കിൽ തന്നെ ഇതുവരെ എസ്രായെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന കാര്യം ഓർക്കണം. ഒടുവിലത്തെ 4 അധ്യായങ്ങളിൽ നാം ഈ പുസ്തകത്തിൻ്റെ എഴുത്തുകാരനെ കാണുന്നതാണ്. 7, 8 അധ്യായങ്ങളിൽ എസ്രായുടെ നേതൃത്വത്തിൽ യഹൂദന്മാർ മടങ്ങി വരുന്നതാണ് നാം കാണുന്നത്. 9, 10 അധ്യായങ്ങളിൽ എസ്രായുടെ നേതൃത്വത്തിലുള്ള നവീകരണം നാം കാണുന്നു. ആത്മീയ ഉണർവ് നവീകരണത്തിലേക്ക് നയിക്കുന്നത് അതത്രേ. അതാണ് എപ്പോഴും യഥാർത്ഥ ക്രമം. നെഹെമ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നാം വീണ്ടും അത് കാണുന്നതാണ്. ബൈബിളിലെ അവഗണിക്കപ്പെടാറുള്ള വ്യക്തികളിൽ ഒരാളാകുന്നു എസ്ര എന്ന് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചല്ലോ. നമുക്കൊക്കെ അറിയാവുന്ന ഒരു വസ്തുതയാണത്. ബൈബിൾ വ്യാഖ്യാതാക്കളോ സഭയോ എസ്രായ്ക്ക് വേണ്ട അംഗീകാരം കൊടുത്തിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എസ്രായുടെ പുസ്തകത്തിൽ നിന്നും താങ്കൾ എപ്പോഴെങ്കിലും ഒരു പ്രസംഗം കേട്ടിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ഈ പുസ്തകം പഠിപ്പിച്ച് കേട്ടിട്ടുണ്ടോ? അതെ, വളരെ എളുപ്പത്തിൽ വിട്ടുകളയാറുള്ള ഒരു പുസ്തകം അത്രേ ഇത്. അടുത്ത ചില അധ്യായങ്ങളിൽ നാം എസ്ര, അതെ എസ്ര ശാസ്ത്രിയെ നേരിട്ട് പരിചയപ്പെടുവാനും അവനെ മനസ്സിലാക്കുവാനും പോവുകയാണ്. 7-ാം അധ്യായം അതിമനോഹരമായ ഒരു അധ്യായമാണ്. ഈ മനുഷ്യൻ്റെ അതിമഹത്തായ ചില സ്വഭാവ വിശേഷതകൾ നാം 7-ാം അധ്യായത്തിൽ കാണുന്നു. ഞാൻ 7-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 5 വാക്യങ്ങളൊന്ന് വായിക്കട്ടെ, നിങ്ങൾ എന്നോടൊപ്പം ശ്രദ്ധിക്കുമല്ലോ. അതിൻ്റെ ശേഷം പാർസി രാജാവായ അർത്ഥശ്രഷ്ടാവിൻ്റെ വാഴ്ചകാലത്ത് എസ്ര ബാബേലിൽ നിന്ന് വന്നു. അവൻ സെരയാവിൻ്റെ മകൻ, അവൻ അസരിയാവിൻ്റെ മകൻ, അവൻ ഹിൽക്കിയാവിൻ്റെ മകൻ, അവൻ സല്ലൂമിൻ്റെ മകൻ, അവൻ സാദോക്കിൻ്റെ മകൻ, അവൻ അഹിത്തൂബിൻ്റെ മകൻ, അവൻ അമരിയാവിൻ്റെ മകൻ, അവൻ അസരിയാവിൻ്റെ മകൻ, അവൻ മെരയോത്തിൻ്റെ മകൻ, അവൻ സെരഹിയാവിൻ്റെ മകൻ, അവൻ ഉസിയുടെ മകൻ, അവൻ ബുക്കിയുടെ മകൻ, അവൻ അബീശുവയുടെ മകൻ, അവൻ ഹീനേഹാസിൻ്റെ മകൻ, അവൻ എലയാസാറിൻ്റെ മകൻ, അവൻ മഹാപുരോഹിതനായ അഹരോന്റെ മകൻ. ഈ ഭാഗം വളരെ ശ്രദ്ധേയമാണല്ലേ. യെരുശലേം വീണ്ടും പണിയുവാൻ വേണ്ടി സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ നെഹെമ്യാവൻ അനുമതി നൽകിയ അർത്ഥശ്രഷ്ട രാജാവ് ഇവനാണ്. ഇത് ദാനിയലിൻ്റെ 70 ആഴ്ചവട്ടത്തെ വലിയ പ്രവചനത്തിൻ്റെ ആരംഭം കുറിക്കുന്നതാണ്. ഇവിടെ നെഹെമ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നാം അവനെക്കുറിച്ച് കൂടുതലായി കാണുന്നതാണ്, പഠിക്കുന്നതാണ്. 6-ാം അധ്യായത്തിലെ സംഭവങ്ങളും 7-ാം അധ്യായത്തിലെ സംഭവങ്ങളും തമ്മിൽ ഏകദേശം 60 വർഷത്തെ വിടവുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ആ വ്യാപ്തി മനസ്സിലാകുമല്ലോ. എസ്തേറിൻ്റെ പുസ്തകത്തിലെ സംഭവം ഏതാണ്ട് ഈ കാലയളവിലാണ് നടന്നത്. ഈ ഭാഗത്ത് എനിക്ക് താല്പര്യജനകമായിട്ട് തോന്നുന്ന വ്യക്തി രാജാവല്ല പിന്നെയോ എസ്ര തന്നെയാണ്. അവൻ ആരാകുന്നു? എസ്ര അഹരോന്റെ പൗത്രനായിരുന്ന ഫിനെഹാസിൻ്റെ വംശത്തിൽ നിന്നുള്ളവനാണ്. അങ്ങനെ അവൻ പുരോഹിത വംശത്തിൽപ്പെട്ടവനായിരുന്നു. എസ്രായുടെ കാലത്ത് യെരുസലേമിൽ ഒരു ദേവാലയം ഉണ്ടായിരുന്നെങ്കിൽ എസ്ര അവിടെ ഒരു പുരോഹിതനായി, മിക്കവാറും മഹാപുരോഹിതനായി തന്നെ പ്രവർത്തിക്കുമായിരുന്നു. എന്നാൽ ആ കാലത്ത് ദേവാലയം ഉണ്ടായിരുന്നില്ല, അത് തീവച്ചും മറ്റും നശിപ്പിച്ചു കളഞ്ഞിരുന്നു. ബാബേലിൽ നിന്നും യെരുസലേമിലേക്ക് വന്ന ആദ്യത്തെ കൂട്ടം ആളുകളോടൊപ്പം മടങ്ങി വരുവാൻ എസ്രായ്ക്ക് മനസ്സില്ലായിരുന്നു എന്ന് വ്യക്തമാണ്. യെരുസലേമിൽ അവന് സ്ഥലമൊന്നുമില്ലായിരുന്നു. ബാബിലോണിൽ തങ്ങിയവരുടെ ഇടയിൽ അവൻ ശുശ്രൂഷിക്കുകയായിരുന്നു. ഇപ്പോൾ ഏകദേശം 2000 യഹൂദന്മാർ ഉൾപ്പെടുന്ന ഒരു കൂട്ടം എസ്രായുടെ നേതൃത്വത്തിൽ യെരുസലേമിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. ദേവാലയം പണിത് കഴിഞ്ഞതിനാൽ എസ്രായ്ക്ക് ശുശ്രൂഷിക്കുവാൻ ഒരു സ്ഥാനം ആയി എന്ന് നാം കാണുന്നു. അവൻ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയും ആയിരുന്നു എന്ന് കാണുവാൻ പോവുകയാണ്. എലയാസാറിന്റെ മകനും അഹരോന്റെ പൗത്രനുമായ ഫിനെഹാസിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. വളരെയേറെ അസാന്മാർഗികത്വം നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലയളവിലാകുന്നു അവൻ തിരുവചനത്തിൽ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത്. അന്ന് ഹീനേഹാസിൻ്റെ തീഷ്ണതയേറിയ പ്രവർത്തനം ഇസ്രായേലിനെ നശിപ്പിച്ചുകൊണ്ടിരുന്ന മഹാവ്യാധിയിൽ നിന്നും അവരെ രക്ഷിച്ചു. ബിലയാമിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ താങ്കൾ ഓർക്കുമെന്ന് വിശ്വസിക്കട്ടെ. ബിലയാം ഇസ്രായേലിനെ ശപിക്കുവാൻ ദൈവം അനുവദിക്കാതിരുന്നപ്പോൾ ഇസ്രായേലരുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ മിദ്യാന്യ രാജാവിനെ ബിലയാം ഉപദേശിച്ചു. ദൈവജനത്തിൻ്റെ ഇടയിൽ ലോകം, ജഡം, പിശാച് എന്നിവയെ കൊണ്ടുവരികയായിരുന്നു ബിലയാമിൻ്റെ ഉപദേശത്തിൻ്റെ പിൻപിലെ ഉദ്ദേശം. സംഖ്യാപുസ്തകം 25:7-11 വരെയുള്ള ഭാഗത്ത് നാം കാണുന്നത് ഒരു ഇസ്രായേലിയൻ ഒരു മിദ്യാന്യ സ്ത്രീയെ കൊണ്ടുപോകുന്നതാണ്. യഹൂദന്മാർ വിജാതിയരെ വിവാഹം കഴിച്ചപ്പോൾ അവർ ഈ വിജാതീയ ദേവന്മാരുടെ ആരാധനയ്ക്കായി തങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. മഹാവ്യാധി ഇസ്രായേലിൻ്റെ മേൽ ശിക്ഷയായി വന്നു. ഈ സമയത്ത് ഫിനെഹാസ് ഈ അതിക്രമം ചെയ്ത ഇസ്രായേലിനെയും മിദ്യാന്യ സ്ത്രീയെയും വധിക്കുക വഴി ബാധ ദേശത്ത് നിർത്തലാക്കി. അനേകം ജീവിതങ്ങളെ രക്ഷിക്കുവാൻ രണ്ട് ജീവിതങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ പ്രതിഫലം എന്ന വണ്ണം ഫിനെഹാസിൻ്റെ കുടുംബത്തിൽ പൗരോഹിത്യം എന്നേക്കും നിൽക്കുമെന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു. ഇസ്രായേലിന്റെ പൂർവ്വപിതാക്കന്മാരിൽ ഒരാളായിരുന്ന ഫിനെഹാസിന്റെ ഈ പ്രവർത്തനത്തിൽ നിന്നും വലിയൊരു പാഠം നമുക്ക് പഠിക്കുവാനുണ്ട്. 7:6 നാം കാണുന്നത് ഈ എസ്ര ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നൽകിയ മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. അവന്റെ ദൈവമായ യഹോവയുടെ കൈ അവന് അനുകൂലമായിരിക്കാൽ രാജാവ് അവന്റെ അപേക്ഷയൊക്കെയും അവന് നൽകി. ഇവിടെ എസ്രയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എത്ര നല്ല ഒരു സർട്ടിഫിക്കറ്റ് ആണല്ലേ. എസ്ര മോശയുടെ ന്യായപ്രമാണത്തിൽ വിദഗ്ധനായ ശാസ്ത്രിയായിരുന്നു. പുരോഹിതൻ എന്ന തൻ്റെ സ്ഥാനം ഉപയോഗപ്പെടുത്തുവാൻ അവസരമില്ലാതിരുന്നതിനാൽ അവൻ തൻ്റെ സമയം ദൈവവചനം പഠിക്കുന്നതിനായി ഉപയോഗിച്ചു. താൻ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമാക്കുവാൻ ഇപ്പോൾ അവൻ അവസരം ലഭിച്ചിരിക്കുകയാണ്. അവനെ ഒരു വിദഗ്ധനായ ശാസ്ത്രിയായി വീണ്ടും വീണ്ടും പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ബാബേലിലെ രാജാവിൻ്റെ അടുത്തുപോലും എസ്രായ്ക്കൊരു മാന്യമായ സ്ഥാനം ഉണ്ടായിരുന്നു എന്ന് 7:21 നാം കാണുന്നു. അവൻ ദൈവവചനം പഠിപ്പിക്കുന്നവനായിരുന്നു എന്നതത്രേ ഇതിന് കാരണം. 7 നോക്കിക്കാട്ടെ. അവനോടുകൂടെ ഇസ്രായേൽ മക്കളിലും പുരോഹിതന്മാരിലും ലേവ്യരിലും സംഗീതക്കാരിലും വാതിൽ കാവൽക്കാരിലും ദേവാലയ ദാസന്മാരിലും ചിലർ അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ 7 യെരുസലേമിൽ വന്നു. ബാബേലിലെ യഹൂദന്മാരുടെ ഇടയിൽ വേറൊരു ഉണർവ് ഇപ്പോൾ നാം കാണുന്നു. ഈ പറഞ്ഞ സമയത്ത് ഏകദേശം 2000 ദേശത്തേക്ക്, അതായത് വാഗ്ദത്ത നാട്ടിലേക്ക് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. 8:9 അഞ്ചാം മാസത്തിലായിരുന്നു അവൻ യെരുസലേമിൽ വന്നത്. അത് രാജാവിൻ്റെ 7 1st അവൻ ബാബേലിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തൻ്റെ ദൈവത്തിൻ്റെ കൈ തനിക്ക് അനുകൂലമായിരുന്നതുകൊണ്ട് അവൻ 5th യെരുസലേമിൽ എത്തി. അർത്ഥശ്രേഷ്ഠ രാജാവിൻ്റെ 7 അവർ യെരുസലേമിലേക്ക് മടങ്ങി വന്നത്. ഏകദേശം 5 എടുത്തു ആ യാത്രയ്ക്ക്, വളരെ ക്ഷീണിപ്പിക്കുന്ന നീണ്ട യാത്ര. 10 യഹോവയുടെ ന്യായപ്രമാണം പരിശോധിപ്പാനും അത് അനുസരിച്ച് നടപ്പാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും ഉപദേശിപ്പാനും എസ്ര മനസ്സുവെച്ചിരുന്നു. വളരെയേറെ ശ്രദ്ധിച്ചു പഠിക്കേണ്ട ഒരു വാക്യമാണിത്. തൻ്റെ സ്വന്തം ദേശത്തേക്ക് താൻ മടങ്ങിപ്പോകുന്ന സമയത്തിനു വേണ്ടി എസ്ര തൻ്റെ ഹൃദയം ഒരുക്കിയിരുന്നു. അത് അങ്ങനെ സംഭവിക്കുമെന്ന് ഇസ്രായേൽക്ക് അറിയാമായിരുന്നു. കാരണം അവന് ദൈവത്തിൽ വിശ്വാസമുണ്ടായിരുന്നു. അതുകൊണ്ട് അവൻ തൻ്റെ ഹൃദയം ഒരുക്കി മോശയുടെ ന്യായപ്രമാണം പഠിച്ചു. നോക്കണേ, ഒരു മനുഷ്യൻ എത്രമാത്രം ശ്രദ്ധയോടെ തനിക്ക് ലഭിച്ച സമയം പ്രയോജനപ്പെടുത്തുന്നു. ദിനവൃത്താന്ത പുസ്തകങ്ങൾ എഴുതിയത് ഇസ്രായേൽ ആകുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എസ്ര യഹോവയുടെ ന്യായപ്രമാണം പരിശോധിച്ചു. അതെ, നാം ദൈവവചനം പരിശോധിക്കണം, അതിൽ എഴുതിയിരിക്കുന്നത് എന്തെന്ന് കണ്ടുപിടിക്കണം. എസ്ര ദൈവവചനം പഠിക്കുക മാത്രമായിരുന്നില്ല, അവൻ അതിൽ പറഞ്ഞിരിക്കുന്നത് അനുസരിക്കുകയും ചെയ്തു. അതെ, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാകും. ദൈവവചനം പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് കേട്ടതുകൊണ്ട് മാത്രമായില്ല, അത് അനുസരിച്ച് നടക്കണം. ദൈവവചനം പഠിക്കുന്നത് ഒരു കാര്യം, എന്നാൽ അത് അനുസരിക്കുന്നത് മറ്റൊരു കാര്യം. ദൈവവചനം പഠിച്ചത് താൻ അനുസരിച്ചതും മാത്രമല്ല, അത് മറ്റുള്ളവരെ പഠിപ്പിക്കുവാനും എസ്ര പരിശ്രമിക്കുന്നു. ദൈവജനം ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായവിധികളും അറിയണം എന്നത്രേ എസ്ര ആഗ്രഹിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ഈ പറഞ്ഞ ക്രമത്തിനാണോ ദൈവവചനം കൈകാര്യം ചെയ്യുന്നത്? പഠിക്കുക, സ്വയം അനുസരിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. എത്ര മനോഹരമായിരിക്കുന്നില്ലേ? പഠിക്കുക, സ്വയം അനുസരിക്കുക, മറ്റുള്ളവരെ അത് പഠിപ്പിക്കുക, മറ്റുള്ളവരെ പ്രബോധിപ്പിക്കുക. തനിക്ക് ലഭിച്ച സമയം എസ്ര പാഴാക്കിയില്ല. തൻ്റെ പണി ചെയ്യുവാൻ ദേവാലയമില്ലല്ലോ, അതുകൊണ്ട് കയറി കിടന്നുറങ്ങിയേക്കാം എന്നായിരുന്നില്ല. അല്ലെങ്കിൽ തൻ്റെ സ്വന്തം താല്പര്യങ്ങൾ അനുസരിച്ച് മുൻപോട്ട് പോയേക്കാം എന്നായിരുന്നില്ല എസ്രായുടെ മനോഭാവം. 11 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇസ്രായേലിനോടുള്ള യഹോവയുടെ കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും വാക്യങ്ങളിൽ വിദഗ്ധ ശാസ്ത്രിയായ എസ്ര പുരോഹിതന് അർത്ഥശ്രേഷ്ഠ രാജാവ് കൊടുത്ത എഴുത്തിൻ്റെ പകർപ്പാവിത്. രാജാതി രാജാവായ അർത്ഥശ്രേഷ്ഠാവ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ ശാസ്ത്രിയായ എസ്ര പുരോഹിതന് എഴുതുന്നത് ഇത്യാദി. 13 വാക്യം കൂടി നോക്കിക്കാട്ട്, നമ്മുടെ രാജ്യത്തുള്ള ഇസ്രായേൽ ജനത്തിലും അവൻ്റെ പുരോഹിതന്മാരിലും ലേവ്യരിലും യെരുശലേമിലേക്ക് പോകുവാൻ മനസ്സുള്ള ഏവനും നിന്നോടുകൂടെ പോരുന്നതിന് ഞാൻ കൽപ്പന കൊടുത്തിരിക്കുന്നു. അർത്ഥശ്രേഷ്ഠാവ് ഒരു തീർപ്പ് കൽപ്പിച്ചു. അതിൽ എസ്രായും അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങിപ്പോകുവാൻ അനുവദിച്ചു. മടങ്ങിപ്പോകുവാനുള്ള ഒരു കൽപ്പനയായിരുന്നില്ല അത്. പിന്നെയോ, ഓരോരുത്തരുടെ താല്പര്യം പോലെ ദൈവത്തിൻ്റെ നടത്തിപ്പ് പോലെയും മടങ്ങിപ്പോയിക്കൊള്ളുവാനുള്ള അനുവാദമായിരുന്നത്. 14-15 വാക്യങ്ങൾ, നിന്റെ കൈവശം ഇരിക്കുന്ന നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണ പ്രകാരം യഹൂദിയിലെയും യെരുശലേമിലെയും കാര്യം അന്വേഷിപ്പാനും രാജാവും അവൻ്റെ മന്ത്രിമാരും യെരുശലേമിൽ അധിവസിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഔദാര്യമായി കൊടുത്തിരിക്കുന്ന വെള്ളിയും പൊന്നും ബാബേൽ സംസ്ഥാനത്തു നിന്നൊക്കെയും നിനക്ക് ലഭിക്കുന്ന വെള്ളിയും പൊന്നും എല്ലാം യെരുശലേമിൽ തങ്ങളുടെ ദൈവത്തിൻ്റെ ആലയം വകയ്ക്ക് ജനവും പുരോഹിതന്മാരും തരുന്ന ഔദാര്യ ദാനങ്ങളോട് കൂടെ കൊണ്ടുപോകുവാനും രാജാവും അവൻ്റെ 7 മന്ത്രിമാരും നിന്നെ അയക്കുന്നു. രാജകൊട്ടാരത്തിൽ എസ്രായക്ക് നല്ലൊരു സാക്ഷ്യമുണ്ടായിരുന്നു എന്നത് വ്യക്തമാണ്. കാരണം രാജാവും അവൻ്റെ മന്ത്രിമാരും ഇസ്രായേലിൻ്റെ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. അധികാരികളെയും അതുപോലെ തന്നെ ന്യായാധിപന്മാരെയും നിയമിക്കുവാനുള്ള അധികാരം എസ്രായക്ക് നൽകി. എല്ലാ സാധന സാമഗ്രികളും അവർ ശേഖരിച്ചുകൊണ്ട് അവിടെ നിന്നും പോകുവാൻ തയ്യാറായി. ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ തീർപ്പ് ദൈവത്തോടുള്ള വലിയ ആദരവ് കാണിക്കുന്നു. എങ്ങനെയാണത് ഉപസംഹരിക്കുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കൂ. 7 അധ്യായത്തിൻ്റെ 26 വാക്യത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 7:26, എന്നാൽ നിന്റെ ദൈവത്തിൻ്റെ ന്യായപ്രമാണവും രാജാവിൻ്റെ ന്യായപ്രമാണവും അനുസരിക്കാത്ത ഏവനെയും ജാഗ്രതയോടെ ന്യായം വിസ്തരിച്ച് മരണമോ പ്രവാസമോ പിഴയോ തടവോ അവന് കൽപ്പിക്കേണ്ടതാകുന്നു. അങ്ങനെ ദേശത്ത് മടങ്ങി വന്നതിന് ശേഷം ഈ നിയമം യഹൂദന്മാർക്ക് സൂക്ഷിച്ചു വെക്കാവുന്ന ഒന്നായി. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, അവർ അവരുടെ ദേശത്തേക്ക് മടങ്ങി വന്നെന്നാൽ ദൈവത്തോടുള്ള തങ്ങളുടെ ബന്ധം വളരെ ഗൗരവമായി അവർ കണക്കാക്കേണ്ടതാണ്. അതാണ് ഇവിടെ പറയുന്നത്. എസ്ര സ്തോത്രം ചെയ്യുന്നത് ഇനിയും ശ്രദ്ധിച്ചാലും. 27 വാക്യം, യെരുശലേമിലെ യഹോവയുടെ ആലയത്തെ അലങ്കരിക്കേണ്ടതിന് ഇങ്ങനെ രാജാവിന് തോന്നിക്കുകയും രാജാവിൻ്റെയും അവൻ്റെ മന്ത്രിമാരുടെയും രാജാവിൻ്റെ സകല പ്രഭു വീരന്മാരുടെയും ദയ എനിക്ക് ലഭിക്കുമാറാക്കുകയും ചെയ്ത നമ്മുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. ദേവാലയം പണിയുവാൻ മാത്രമല്ല, അത് അലങ്കരിക്കുകയും വേണം. ആരാധനാ സ്ഥലം പരമാവധി മനോഹരമാക്കിയിരിക്കേണ്ടതാണ്, അലങ്കരിക്കേണ്ടതാണ്. ഇന്ന് ഏറ്റവും അധികം അവഗണിച്ചിട്ടിരിക്കുന്നത് ആരാധനാലയങ്ങളാണെന്ന് തോന്നും. പണിയുവാൻ എല്ലാവർക്കും എളുപ്പമാണ്, എന്നാൽ അത് വൃത്തിയാക്കിയിടുവാൻ, അത് ഭംഗിയായിരിക്കുവാൻ എത്രമാത്രം നാം ശ്രദ്ധിക്കാറുണ്ട്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം തുറക്കുന്നതിനാൽ പ്രാക്കളും നരിച്ചീറും പിന്നെ സകലവിധ ക്ഷുദ്രജീവികളും അതിനകത്തായിരിക്കും അല്ലേ. എന്നാൽ ദേവാലയം ഏറ്റവും മനോഹരമായിരിക്കേണ്ടതാണ്. ആരാധിക്കുവാനുള്ള ആ മനസ്സ്, ആ മൂഡ് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ളൊരു സ്ഥലം. 28 വാക്യം, ഇങ്ങനെ എൻ്റെ ദൈവമായ യഹോവയുടെ കൈ എനിക്ക് അനുകൂലമായിരുന്നതിനാൽ ഞാൻ ധൈര്യപ്പെട്ട് എന്നോടുകൂടെ പോരേണ്ടതിന് ഇസ്രായേലിലെ ചില തലവന്മാരെ കൂട്ടിവരുത്തി. എസ്രായയുടെ നേതൃത്വത്തിൽ ദേശത്തേക്ക് വന്നവർ നല്ല ഒന്നാന്തരം ആൾക്കാരായിരുന്നു. ആദ്യത്തെ കൂട്ടത്തെ പോലെ ഒരു വലിയ കൂട്ടമായിരുന്നില്ലെങ്കിൽ തന്നെ ഇസ്രായേലിലെ അനേകം നേതാക്കന്മാർ എസ്രായോട് കൂടി ദേശത്തേക്ക് മടങ്ങി വന്ന അവരുടെ ലിസ്റ്റ് ആകുന്നു 8-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ലേവിയർ തന്നോടൊപ്പം ഉണ്ട് എന്ന് എസ്ര ഉറപ്പാക്കിയിരുന്നു. എസ്ര എത്രമാത്രം മനുഷ്യനായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നത് എന്തോ നാം ഇവിടെ കാണുന്നു. 8-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിലേക്ക് പോകുക. അതുവരെ പേരുകളാണല്ലോ, വായിക്കുവാനും അല്പം ബുദ്ധിമുട്ടുള്ള പേരുകളല്ലേ. ഏതായാലും ഒന്ന് ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. 21-ാം വാക്യം, അനന്തരം ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തേണ്ടതിനും ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുകുട്ടികൾക്കും ഞങ്ങളുടെ സകല സമ്പത്തിനും വേണ്ടി ശുഭയാത്ര അവനോട് യാചിക്കേണ്ടതിനും ഞാൻ അവിടെ അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തി. അഹവ ആറ്റിൻ്റെ അരികെ വെച്ച് എസ്ര ഒരു ഉപവാസ പ്രാർത്ഥന ക്രമീകരിച്ചു. അവൻ ദൈവത്തിൻ്റെ ഹിതം അറിയുവാനായിട്ട് ആഗ്രഹിച്ചു. 22-23 വാക്യങ്ങൾ, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായും അവനെ ഉപേക്ഷിക്കുന്ന ഏവർക്കും പ്രതികൂലമായും ഇരിക്കുന്നു എന്ന് ഞങ്ങൾ രാജാവിനോട് പറഞ്ഞിരുന്നതുകൊണ്ട് വഴിയിൽ ശത്രുവിൻ്റെ നേരെ ഞങ്ങൾക്ക് തുണയായിരിക്കേണ്ടതിന് പടയാളികളെയും കുതിരച്ചേവകരെയും രാജാവിനോട് ചോദിപ്പാൻ ഞാൻ ലജ്ജിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉപവസിച്ചു, ഞങ്ങളുടെ ദൈവത്തോട് അതിനെക്കുറിച്ച് പ്രാർത്ഥിച്ചു. അവൻ ഞങ്ങളോട് പ്രാർത്ഥന കേട്ടു. അവൻ പറഞ്ഞു, ഞാൻ രാജാവിൻ്റെ അടുത്ത് എന്ന് അവനോട് പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങളോടുകൂടെ ഉണ്ട്. അവൻ ഞങ്ങളുടെ ശത്രുക്കളോട് എതിർക്കും, അവൻ നമ്മുടെ ദേശത്തേക്ക് നമ്മെ നയിക്കും എന്ന്. എന്നിട്ട് ആ നീണ്ട യാത്രയ്ക്ക് തയ്യാറായി വന്നിരിക്കുന്ന ആളുകളെ എസ്ര നോക്കി. അവൻ കുടുംബങ്ങളെയും ചെറിയ കുട്ടികളെയും എല്ലാം നോക്കി. വഴിയിൽ വരുവാനുള്ള ദുർഘടങ്ങളെ അവനറിയാം. സ്വാഭാവികമായി ചെയ്യാമായിരുന്നത് ഒരു ചെറിയ സഹായം രാജാവിനോട് ആവശ്യപ്പെടുകയായിരുന്നു. തങ്ങളോടൊപ്പം ഏതാനും പടയാളികളെ അയക്കുവാൻ പറയുക. അപ്പോൾ രാജാവ് പറയും, ആഹാ, ഞാൻ ചിന്തിച്ചല്ലോ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൽ ആശ്രയിക്കുകയായിരുന്നു എന്ന്. ഇതേ അനുഭവം നമ്മിൽ പലർക്കും ഉണ്ടാകാറില്ലേ? നാം എങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നും അവൻ എത്ര നല്ലവനാകുന്നു എന്നും അവൻ തന്നിൽ ആശ്രയിക്കുന്നവരെ ഒരു കാലത്തും കൈവിടുകയില്ല എന്നും ഒക്കെ നീണ്ട വാചകം അടിക്കുവാൻ നാം അടിക്കാറില്ല ഇല്ലേ? എന്നാൽ നമ്മുടെ പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നാം ദൈവത്തെ ആശ്രയിക്കുകയില്ല. നാം പലപ്പോഴും ആ തീരുമാനം മറന്നേ കളയും. എസ്ര അതുപോലെയുള്ള ഒരു വ്യക്തിയായിരുന്നു. അവൻ തികച്ചും മനുഷ്യനാണ്. അവൻ പറയുന്നത് രാജാവിനോട് പോയി സഹായം അഭ്യർത്ഥിക്കുവാൻ ഞാൻ ലജ്ജിച്ചു എന്ന്. അതിനുള്ള പരിഹാരം എന്താണ്? അവനൊരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് ആഹ്വാനം നൽകി. അവൻ പറഞ്ഞു, ദൈവമേ, ഞങ്ങൾക്ക് ആകെ കഴിയുന്നത് നിന്നിൽ ആശ്രയിക്കുവാൻ മാത്രമാണ്. അതുപോലൊരു സാഹചര്യത്തിൽ ദൈവം പലപ്പോഴും നമ്മെ ആക്കാറുണ്ടല്ലേ? എന്തിനാണെന്നറിയാമോ? അവനെ കൂടുതൽ ആശ്രയിക്കുവാൻ, അവനിൽ കൂടുതൽ ചാരുവാനായിട്ട്. ഒരിക്കലും അവൻ നമ്മെ കൈവിടില്ല. നമ്മുടെ വിഡ്ഢിത്തത്തിൽ പോലും അവൻ നമ്മെ കൈവിടില്ല. 31-32 വാക്യങ്ങൾ, യെരുശലേമിന് പോകുവാൻ ഞങ്ങൾ 1-ാം മാസം 12-ാം തീയതി അഹവ ആറ്റിങ്കിൽ നിന്ന് പുറപ്പെട്ടു. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ ഞങ്ങൾക്ക് അനുകൂലമായിരുന്നു. അവൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വഴിയിൽ പതിയിരിക്കുന്നവൻ്റെ കയ്യിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ യെരുശലേമിലെത്തി. അവിടെ 3 ദിവസം പാർത്തു. ഈ വന്ന കൂട്ടത്തിൻ്റെ കയ്യിൽ രാജാവ് വളരെയേറെ സ്വർണവും വെള്ളിയും പാത്രങ്ങളും കൊടുത്തയച്ചു. ഈ സ്വത്ത് മുഴുവൻ പുരോഹിതന്മാരുടെ പക്കലായിരുന്നതിനാൽ അവർക്ക് പ്രത്യേക സംരക്ഷണം ആവശ്യമായിരുന്നു. അവരെ ദൈവം തന്നെ സൂക്ഷിച്ചു. അവർ തങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതരായി എത്തിച്ചേർന്നു. അവർ യെരുശലേമിൽ 3 ദിവസം പാർത്തു. ഈ സമ്പത്തെല്ലാം ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. 8-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. 35-ാം വാക്യം, പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന പ്രവാസികൾ ഇസ്രായേലിൻ്റെ ദൈവത്തിന് ഹോമയാഗങ്ങൾക്കായിട്ട് എല്ലാ ഇസ്രായേലിനും വേണ്ടി 12 കാളയെയും 96 ആട്ടുകൊറ്റനെയും 77 കുഞ്ഞാടിനെയും പാപയാഗത്തിനായിട്ട് 12 വെള്ളാട്ടുകൊറ്റനെയും അർപ്പിച്ചു. അതൊക്കെയും യഹോവയ്ക്ക് ഹോമയാഗമായിരുന്നു. ഈ വാക്യത്തിൽ എന്തിനാണ് വീണ്ടും 12 വെള്ളാട്ടുകൊറ്റനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്? ഇത് എല്ലാ ഇസ്രായേലിനും വേണ്ടി പാപയാഗത്തിനായിട്ടായിരുന്നു. എത്ര മനോഹരമായ കാര്യം! അവർക്ക് വേണ്ടി, അവരെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി എസ്ര വേണ്ടുന്നത് ചെയ്യുന്നു. 36-ാം വാക്യത്തിൽ ഞാൻ വായിക്കുന്നു, അവർ രാജാവിൻ്റെ ആജ്ഞാപത്രങ്ങൾ നദിക്കിക്കരെ രാജാവിൻ്റെ സംസ്ഥാനപതിമാർക്ക് നാടുവാഴികൾക്കും കൊടുത്തു. അവർ ജനത്തിനും ദൈവത്തിൻ്റെ ആലയത്തിനും വേണ്ടുന്ന സഹായം ചെയ്തു. എത്ര മനോഹരമല്ലേ! എസ്ര തൻ്റെ ജീവിതത്തെ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടതായ ഒരു വ്യക്തിയായിരുന്നു. തനിക്ക് ലഭിച്ച എല്ലാ അവസരവും അവൻ അതിനുവേണ്ടി ഉപയോഗിച്ചു എന്ന് കാണാം. അപ്രകാരം സമർപ്പണമുള്ളവരെയാണ് ദൈവം ഇന്നും ഉപയോഗിക്കുന്നത് എന്ന് നാം പ്രത്യേകം ഓർക്കണം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ജീവിതത്തിൽ അതുപോലെയുള്ളൊരു സമർപ്പണമുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ